بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما دين الإسلام عند نيما نرديشن പഠിക്കുകയും തഖ്‌വയോടെ അതിനോട് കൂറു പുലർത്തി ജീവിതം ചിട്ടപ്പെടുത്തുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ ആയത്തിൽ വഅ്മുർ അഹ്‌ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വലആഖിബതു ലിത്തഖ്‌വ എന്ന് കാണാം. വഅ്മുർ അഹ്‌ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നീ അതിൽ സഹനം നിലനിർത്തണം. നിസ്കാരത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വീഴ്ച വരാതെ കൃത്യസമയത്ത് സ്ഥിരതയോടെ നിർവഹിക്കുക. ലാ നസ്അലുക റിസ്ഖ, നാം നിന്നോട് റിസ്ഖ് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, മറിച്ച് നിനക്ക് നാം റിസ്ഖ് തരും. അല്ലാഹു നമ്മോട് ഉപജീവനം ചോദിക്കുന്നില്ല, നിവേദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഭക്ഷണം ചോദിക്കുന്നില്ല, മറിച്ച് നമുക്ക് ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്. വലആഖിബതു ലിത്തഖ്‌വ, തഖ്‌വയ്ക്കാണ് നല്ല പര്യവസാനം. നല്ല പര്യവസാനം എന്നാൽ സ്വർഗം. തഖ്‌വയുള്ളവർക്കാണ് സ്വർഗം. അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾ ഈ ഒരു ചെറിയ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു? ഒന്ന്, നമ്മൾ നിസ്കരിക്കൽ നിർബന്ധമാണ്, ഇത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായതുകൊണ്ട് ഇടക്കിടക്ക് അതേക്കുറിച്ച് പരസ്പരം വസീയത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കുടുംബത്തോട് വസീയത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് നീ നിസ്കരിക്കണം. അപ്പോൾ ഓരോരുത്തർ വ്യക്തിനിഷ്ഠമായി പാലിക്കേണ്ട ഏറ്റവും മുഖ്യമായ ഇബാദത്ത്. രണ്ടാമതായി, ഈ നിസ്കാരം നീ എന്ത് ചെയ്യണം? നിസ്കരിക്കുന്നതോടൊപ്പം നിന്റെ കുടുംബത്തെ ഉപദേശിക്കണം. നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും. വഅ്മുർ അഹ്‌ലക ബിസ്സലാത്ത്, നിന്റെ ഭാര്യയോടും മക്കളോടും നീ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നീ അതിൽ അടിയുറച്ചു നിൽക്കണം. അടുത്തതായി പറയുന്നത്, നിങ്ങളോട് നാം റിസ്ഖ് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുക, പഴം കൊടുക്കുക, മറ്റെന്തെങ്കിലും നിവേദ്യങ്ങൾ കൊടുക്കുക, ഇതില്ല. മറിച്ച് നഹ്നു നർസുഖുക, നിങ്ങൾക്ക് നാമാണ് റിസ്ഖ് തരുന്നത്. അപ്പോൾ ഇബാദത്തുകൾ കാരണമായി അള്ളാഹു റിസ്ഖ് തരാം എന്ന വാക്കുണ്ട്. ഖുദ്സിയായ ഹദീസിലും ഈ വിഷയം കാണാം. തഫറഗ് ലിഇബാദതി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാനായി ഒഴിഞ്ഞിരിക്കുക. അള്ളാഹുവിന്റെ വചനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഖുദ്സിയായ ഹദീസിലൂടെ. നിങ്ങൾ എനിക്ക് ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കുക. അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയാം. വഅംല യദൈക റിസ്ഖ, നിന്റെ ഇരുകരങ്ങളിലും ഞാൻ റിസ്ഖിനെ നിറച്ചു തരാം. അപ്പോൾ ഇബാദത്തുകൾ നിർവഹിക്കുക വഴി നമ്മുടെ കരങ്ങളിൽ അള്ളാഹു റിസ്ഖ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. പാരിസ്ഥിതികമായ നേട്ടങ്ങൾ നമുക്ക് സംശയമില്ലാത്ത കാര്യം. നിസ്കരിക്കുന്നതിന് പരലോകത്ത് കൂലിയുണ്ടോ? നമ്മുടെ തിന്മകൾ അതുകൊണ്ട് മായ്ക്കപ്പെടുമോ? നരകം നമുക്ക് തടയപ്പെടുമോ, നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമോ, ഇതൊന്നും നമുക്ക് തർക്കമില്ല. ഇതൊക്കെ നമസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽ ഭൗതികമായും അതിന് നേട്ടങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിൽ പെട്ടെന്ന് ഈ ആയത്തിൽ ആ കാര്യവുമുണ്ട്. പിന്നെയുള്ളത് നമസ്കാരമാണ് യഥാർത്ഥത്തിൽ നരകത്തെ സൂക്ഷിക്കാനുള്ള പ്രചോദനം അഥവാ തഖ്വ. വലാഖിബത്തു ലിത്തഖ്വ, തഖ്വയ്ക്കാണ് ശുഭപര്യവസാനം, നല്ല പര്യവസാനം എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നവർക്ക് തഖ്വയുണ്ടാകുമെന്നും നിസ്കാരത്തിലൂടെ നിങ്ങൾ നേടിയെടുത്ത തഖ്വ മുഖേന നിങ്ങൾ സ്വർഗാവകാശികളായിത്തീരുമെന്നും ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് കിട്ടി. അതിലെന്തെല്ലാം വന്നു? നിസ്കരിക്കണമെന്നുള്ള നിർബന്ധമായ കൽപ്പന, കുടുംബങ്ങളെ നമസ്കരിപ്പിക്കണം, അവരെ തർബിയത്ത് ചെയ്യണം എന്നുള്ള കൽപ്പന, നിങ്ങൾക്ക് നിസ്കാരം മുഖേന റിസ്ഖ് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വാഗ്ദാനമുണ്ട് എന്നുള്ള വസ്തുത, തഖ്വയിലൂടെ നിസ്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന തഖ്വയിലൂടെ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പിക്കാമെന്നുള്ള കാര്യം, ഇങ്ങനെ നാല് കാര്യങ്ങൾ ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, നിസ്കാരം അത് മുഅ്മിനുകൾക്ക് സമയനിർണിതമാണ്, നിർബന്ധിതമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഫർളാണ്, നിസ്കരിക്കൽ ഫർളാണ്. സൗകര്യമുള്ള നിസ്കരിച്ചാൽ പോരാ, അഞ്ചു നേരത്തെ നിസ്കാരം എന്താണ്? വാജിബാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിസ്കരിക്കണം എന്നുള്ളത് അള്ളാഹു അതിനെ നമുക്ക് നിയമമാക്കി എന്നുള്ളത് തന്നെയാണ്. എല്ലാ ഇബാദത്തുകൾക്കും മുമ്പേ സക്കാത്തിനും നോമ്പിനും ഹജ്ജിനും ഉംറയ്ക്കും മറ്റ് എല്ലാത്തരം ഇബാദത്തുകൾക്കും മുമ്പേ ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്ത് എന്താകുന്നു? അത് നിസ്കാരമാകുന്നു. ഇത് നമ്മൾ ഇടക്കിടക്ക് അയവിറക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭാര്യമാരുടെ നിസ്കാരം, മക്കളുടെ നിസ്കാരം, വീട്ടിലുള്ളവരുടെ നിസ്കാരം, നമ്മുടെ തന്നെ നിസ്കാരം, ഇതൊക്കെ നമുക്ക് ഗൌരവത്തോടുകൂടി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം അഞ്ച് റുക്കുനുകളിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ രണ്ടാമത്തെ റുക്കുന് നിസ്കാരമാണ് എന്നുള്ളതാണ് വിശദീകരിക്കേണ്ടതല്ല. ബുനിയൽ ഇസ്ലാമു അലാ ഹംസ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു വ ഇഖാമുസ്സലാ വ ഇഖാമിസ്സലാ, നിസ്കാരത്തിൽ പിന്നെയാണ് സക്കാത്തും നോമ്പും ഹജ്ജും പരാമർശിക്കുന്നത്. നിസ്കാരത്തെക്കുറിച്ച് അത് ഇസ്ലാമിന്റെ തൂണാകുന്നു. ഒരു തൂണാണ് ഒരു കെട്ടിടത്തെ നിലനിർത്തുന്നതെങ്കിൽ ഇസ്ലാം എന്ന ആ ഒരു കെട്ടിടത്തെ നിലനിർത്തുന്ന തൂൺ. നേരത്തെ ബുനിയൽ ഇസ്ലാം അലാ ഹംസ് എന്ന് പറഞ്ഞപ്പോഴും അതിൽ നിസ്കാരമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞത് ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. റഅ്സുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ ശിഖരം ഇസ്ലാമാണ്. വ അമൂദുഹു അസ്സലാ, അതിന്റെ അവലംബം, അതിന്റെ തൂൺ, ഇസ്ലാമിന്റെ തൂൺ എന്ന് പറയുന്നത് നമസ്കാരമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹഖും ബാത്തലും തമ്മിലുള്ള വേർതിരിവ്, കുഫറും ഈമാനും തമ്മിലുള്ള വേർതിരിവ്, അത് പ്രത്യക്ഷമായിട്ട് നിസ്കാരമാണ്. അലഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമുക്കും കാഫിറുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫറായി എന്നാണ്. മിക്കവാറും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും സ്ഥാനം പിടിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, ഒരു മനുഷ്യനും അയാളിൽ വരാവുന്ന ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നതോടുകൂടി പിന്നെ അയാൾ കുഫറിന്റെയും ശിർക്കിന്റെയും വക്താവായി മാറുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാനിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഖുർആൻ സ്വർഗം നിഷേധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് മാ സലക്കക്കും ഫി സഖർ, എന്തുകൊണ്ടാണ് സഖറിൽ നിന്നെ അവൻ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖാലു, സഖർ എന്ന നരകത്തിലെ തലയുടെ തൊലിയെപ്പോലും കരിച്ചു കളയുന്ന നരകത്തിലെ അത്യുഷ്ണമുള്ള സഖറിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു എന്നതിന് ഒന്നാമത്തെ കാരണമായി പറയുന്നത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, കാരണങ്ങൾ വേറെയുമുണ്ട്. ഒന്നാമത്തെ കാരണം ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അപ്പൊ നിസ്കരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പക്ഷെ നിസ്കാരത്തെക്കുറിച്ച് എത്ര ഇടങ്ങളിൽ ഖുർആൻ പ്രതിപാദിച്ചു, എത്ര ഹദീസുകൾ ആ വിഷയത്തിൽ വന്നു, എന്തുകൊണ്ട് ഇടക്കിടെ ഇത് ഓർമ്മിപ്പിക്കപ്പെടണം നമുക്ക് മനസ്സിലാവും. പിന്നെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെ അശ്രദ്ധമായി നിസ്കരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിസ്കാരക്കാരനാണ് എന്ന്, നിസ്കാരക്കാരനാണെങ്കിൽ മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ, നിസ്കാരക്കാരനാണെങ്കിൽ മാത്രമേ മയ്യത്ത് ഖബർസ്ഥാനിൽ മറമാടുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. തിരെ നിസ്കരിക്കാത്ത പെട്ടെന്ന് കാണാം, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നത് പെണ്ണ് കിട്ടാൻ കല്യാണം ഉറപ്പിക്കാനായിട്ടുണ്ടാവും. ചില മഹല്ലുകളൊക്കെ ഉണ്ടെന്ന് 40 ദിവസം നിസ്കരിക്കാണ്ട് ഞങ്ങൾ കല്യാണം നടത്തി തരില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അത് വിചാരിച്ച് നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട്. ഇത്തരം നിസ്കാരം അള്ളാഹു പരിഗണിക്കുമോ? നമുക്കറിയാം അത് പരിഗണിക്കേണ്ടതില്ല. ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. എങ്ങനെ നിസ്കരിക്കുന്നവർക്ക്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. അതേപോലെ തന്നെ വീണ്ടും അല്ലദീനഹും യുറാഊൻ, അവർ റിയാ കാണിക്കുന്നവരാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അത് മുനാഫിക്കുകളുടെ നിസ്കാരത്തിന് പ്രത്യേകതയാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, അലസതയോടുകൂടി നിസ്കരിക്കുക, ഇതൊക്കെ അവരുടെ പ്രത്യേകതയാണ്. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ നമ്മുടെ ദിക്റിന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞാൽ, പിന്തിരിഞ്ഞാൽ അവന്റെ കുടുസായ ജീവിതമാണ്. ഖിയാമത്ത് നാളിൽ അന്ധരായിട്ടാണ് അവരെ ഒരുമിച്ച് കൂട്ടുക, നാം ഒരുമിച്ച് കൂട്ടുക എന്ന് സൂറത്ത് ത്വഹായിലെ 124-ാമത്തെ ആയത്തിൽ. ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നിസ്കാരം, കാരണം വഅഖിമി സ്വലാത ലിദിക്രി, എന്റെ ദിക്റിനായി നീ നിസ്കാരം നിലനിർത്തണം. മൂസ റസൂലുള്ളാഹി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചത് ഖുർആനിൽ കാണാം. അപ്പൊ ദിക്ർ അത് ഖുർആനാണ്. അപ്പം ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, നിസ്കാരത്തിൽ അതിനെ അവഗണിച്ചാൽ, അതിനെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം കുടുസായ ജീവിതം, അവർക്ക് ഞെരുക്കവും പരലോകത്ത് അന്ധമായി ഇരുട്ടിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്വല, ഖിയാമത്ത് നാളിൽ ഒന്നാമതായി ഹിസാബിന്റെ വിഷയം, വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം അത് നിസ്കാരമാണ്. ഫൈൻ സ്വലുഹത് സ്വലുഹ ലഹു സായിറു അമലി, അത് ശരിയായാൽ, നന്നായാൽ അവന്റെ മറ്റ് അമലും നന്നാകും. അള്ളാഹു എല്ലാവരെയും നിസ്കാരം ആദ്യം നോക്കും. നിസ്കാരം ശരിയാണെങ്കിലേ ബാക്കി ഇബാദത്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. തൗഹീദ് പോലെയാണ്. അതില്ലെങ്കിൽ മറ്റ് ഇബാദത്തുകളൊന്നും ഉള്ളത്, നിസ്കാരമില്ലാത്ത ഒരാൾ വേറെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. ആ ഇബാദത്തുകൾ അള്ളാഹു പരിഗണിക്കാൻ പോകുന്നില്ല. വഇൻ ഫസദത് ഫസദ സായിറു അമലി, അള്ളാഹു നാളെ വിചാരണക്കെടുക്കുമ്പോൾ ആരുടെ നിസ്കാരം ദുഷിച്ചിരിക്കുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മറ്റ് അമലുകളും അത് ദുഷിച്ചുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളത് ഇമാം തബറാനി അദ്ദേഹത്തിന്റെ ലൌസത്തിൽ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ചില പ്രത്യേക നമസ്കാരങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരുപാട് നമസ്കാരങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുറൈദത്ത് റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലു, ഒരാൾ അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ അമല് പാഴായി, വേറുള്ള അമലും പാഴായി. അസർ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ മറ്റു അമലുകൾ പാഴായി. ശിർക്ക് ചെയ്താൽ അമല് പോയി എന്ന് കേട്ടിട്ടില്ലേ? എന്നതുപോലെ അസർ നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഈ അമലുകൾ പാഴായി എന്ന് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ച സുഹൈൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും ഇതേ ആശയത്തിൽ മറ്റൊരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്രി കഅന്നമാ വതറ അഹ്ലഹു വമാലഹു, ഒരാൾ അസർ നിസ്കാരം പാഴാക്കി എന്ന് പറഞ്ഞാൽ കുടുംബത്തെയും അതേപോലെ തന്നെ ധനത്തെയും നഷ്ടപ്പെടുത്തിയവനെ പോലെയാണ്. എല്ലാം നഷ്ടപ്പെട്ട പാപ്പരായിരിക്കും അവൻ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളമായ വിഷയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സല്ലൈതു ലില്ലാഹി സലാത്തൻ വലൗ മിത്തു മിത്ത അലാ ഗൈറിൽ ഫിത്രത്തി അല്ലതീ ഫതറല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ. അദ്ദേഹം അതായത് നിസ്കാരത്തിലായിരിക്കെ, നിസ്കാരം നിർവഹിക്കുന്ന അവസ്ഥയിൽ മരണമടയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിസ്കാരമില്ലാതെ മരിച്ചുപോയാൽ, നിസ്കരിക്കാതെ നിർവഹിക്കേണ്ട ഒരു നിസ്കാരം നിർവഹിക്കാതിരിക്കുന്ന ഒരു നിർവഹിക്കേണ്ട ഒരു നിസ്കാരം നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഒരലസത കാണിച്ചു, ഒരു സംസ്കാരമല്ല, ഒന്ന് ജുമാക്ക് ഒരാൾ പങ്കെടുത്തില്ല, സാധാരണ ജുമാക്ക് വരുന്ന ആളാണ്, കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ്, ഇന്ന് അസറിനും അയാളുടെ മരണം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വാജിബ് നിർവഹിക്കാതെ മരിച്ചു. സാധാരണ ഒരു വാജിബ് പോലെയാണ് നിസ്കാരം. അപ്പൊ നിസ്കാരത്തെക്കുറിച്ച് ആരും ലാഘവത്വം കാണിക്കേണ്ട. കാരണം നമ്മുടെ ഒരു നിസ്കാരം വിട്ടുപോയി തൊട്ടടുത്ത് മലക്കുൽ മൗത്ത് നമ്മുടെ ആത്മാവ് കൊണ്ടുപോയാൽ എന്തായിരിക്കും? അതുകൊണ്ട് ഫിത്രത്തിലായിരിക്കാം മരിക്കണമെന്ന് സ്വഹാബികൾ ആഗ്രഹിക്കുന്നു. ഒരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിർബന്ധിച്ച ആ നിസ്കാരത്തിൽ ഫിത്രത്തിലല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിസ്കരിക്കാതെ മരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആ പ്രതിപാദനം നടത്തിയത്. വളരെ ഗൌരവത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. മാത്രവുമല്ല, ഷെയ്ത്താൻ ഏറ്റവും ആദ്യം കീഴടക്കുന്ന നിസ്കാരം ശ്രദ്ധിക്കാത്ത ആൾ, നിസ്കാരത്തെ ഒരു രണ്ടാം കട ഏർപ്പാട്, എല്ലാവരും ചെയ്യുന്നല്ലേ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടല്ല, പ്രത്യേകിച്ച് നിസ്കരിച്ചാൽ തന്നെ മര്യാദക്ക് നിസ്കരിക്കൂല, ചിലപ്പോൾ ഒതു ശരിയാവില്ല, സഫറ് നിൽക്കുന്നത് ശരിയാവില്ല, ആർക്കോ വേണ്ടി ഒരു നിസ്കാരം. ഏറ്റവും ഗൌരവത്തോടും ഏറ്റവും പ്രാധാന്യത്തോടും കൂടി നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്താണ്, ഏറ്റവും ഗൌരവത്തോടെ നിർവഹിക്കേണ്ട ഇബാദത്താണ്, അങ്ങേയറ്റം പ്രാധാന്യം നൽകി ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട ഇബാദത്താണ്. നിസ്കാരത്തെക്കാളും ശ്രദ്ധയോടെ അല്ല നമുക്ക് സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും എല്ലാത്തിലും ശ്രദ്ധ വേണം, സംശയമില്ല. ഏറ്റവും ശ്രദ്ധ വേണ്ടതില്ല, സംശയം എന്താ? നിസ്കാരമല്ലാതെ മറ്റെന്താണ് അള്ളാഹുവിനായി നൽകാൻ നമ്മുടെ കയ്യിലുള്ളത്? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നിസ്കരിക്കുക എന്നാണ്. അബ്ദർദ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ,
ولا بدو لا تقام فيهم الصلاة إلا قد استحوذ عليهم الشيطان.
മൂന്ന് അംഗങ്ങൾ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പുറമ്പോക്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നമസ്കരിക്കുന്നില്ലെങ്കിൽ ഇസ്തഹവദ അലൈഹിമു ഷൈത്താൻ, ഷൈത്താൻ അവരെ കീഴ്പ്പെടുത്തി. ഒരു നാട്ടിൽ മൂന്നാള് ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നമസ്കരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ച് ബാധ്യതയാക്കപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരം നിങ്ങൾ സംഘമായി നിർവഹിക്കണം, അത് നിങ്ങളുടെ ചുമതലയാണ്. ഒറ്റപ്പെട്ട ആടിന് അത് ചെന്നായ പിടികൂടും. അവൻ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. മൂന്നാളൊരു നാട്ടിലുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സ്രാമ്പി അല്ലെങ്കിൽ ഒരു ഒരു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു കുരുവിയുടെ കൂടിന്റെ അത്രയെങ്കിലും പള്ളി ഉണ്ടാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനം വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഈ അർത്ഥത്തിലാണ്. പള്ളി എന്ന് പറയുമ്പോഴേക്കും വലിയ ബംഗ്ലാവുകൾ പണിയേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പല നാട്ടിലും പള്ളി വരാത്തതുകൊണ്ടാണ് ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ അതിന് ചെലവായിരിക്കും അല്ലെ, അത് പാരുണ്ടാക്കി തരും, എവിടെ കിട്ടും. പലരും പല നാട്ടിലും ധാരാളമായി പള്ളികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ ചെലവില്ലാത്തതുകൊണ്ട് താങ്ങാൻ പറ്റിയത് 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 1 കോടി വരെയൊക്കെ ചെലവാണ് ഒരു 100 ആൾ 200 ആൾ നിസ്കരിക്കേണ്ട പള്ളിക്ക് എന്നാണ് പരാതി പറയുന്നത്. ഉണ്ടോ അത്ര ചെലവുണ്ടോ? നിങ്ങൾക്ക് ഒരുമിച്ച് നിസ്കരിക്കണം. മൂന്നാൾ ഒരുമിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഷെയ്ത്താൻ പിടികൂടും. അത്തരം ആളുകളെ ഷെയ്ത്താൻ പിടികൂടും, കീഴ്പ്പെടുത്തി കളയും എന്ന് പറയുന്ന ആ ഹദീസിന്റെ ഒരു പ്രചോദനം മതി. 4 ആൾക്ക് 10 ആൾക്ക് നിസ്കരിക്കാൻ നിങ്ങളുടെ നാട്ടിൽ സ്ഥലമുണ്ടാവും. നമ്മൾ അത്രയും ഗൌരവത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് അതിന്റെ ഫലം നമ്മൾ മറക്കരുത്. വഅഖിമിസ് സ്വലാ, നിസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരം അത് അധർമ്മങ്ങളെയും തിന്മയെയും തടയുന്നു. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ അഥവാ നമസ്കാരം അതാണ് ഏറ്റവും വലിയ കാര്യം. ഇബാദത്തുകളിൽ ഏറ്റവും വലുത് ദിക്റുല്ലാഹി അഥവാ നിസ്കാരമാണ്. വല്ലാഹു യഅലമു മാ തസ്നൌൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് സൂറത്തുൽ അങ്കബൂത്തിലെ 45-ാമത്തെ ആയത്തിൽ കാണാം. നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടുകാരിലും തിന്മകൾ നിലനിൽക്കുന്നതിൽ സങ്കടമുള്ളവരാണ് നമ്മൾ. എത്ര ശ്രദ്ധിച്ചിട്ടും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ മക്കളുടെയും ജീവിതത്തിൽ പല കാര്യത്തിലും അവർ തിന്മകൾ കൊണ്ടുവരുന്നു, പല നന്മകളും അവർ പാഴാക്കുന്നു. കാരണമെന്താ? നമ്മുടെ നിസ്കാരം ശരിയല്ല. നിസ്കാരത്തിൽ ജാഗ്രതയും കൃത്യതയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കാണുന്ന തിന്മകൾ നമസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധയുടെ നമ്മുടെ ശ്രദ്ധക്കുറവിന്റെ അടയാളമാണ് കാണിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കണം. കാരണം ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരമാണ് ഫഹ്ഷായിനെയും അധർമ്മത്തെയും മുൻകർ തിന്മയെയും തടയുന്നത് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെ പാപങ്ങൾ മായ്ക്കപ്പെടും. നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഫായിദകളിൽ ഒന്നാമത്തത് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും. ഏറ്റവും കൂടുതൽ പാപങ്ങൾ മായ്ക്കുന്ന ഇബാദത്താണ് നിസ്കാരം അല്ലെ. നമ്മൾ ഓരോ നിസ്കാരം നിർവഹിക്കപ്പെടും. നിസ്കാരം മാത്രമല്ല, നിസ്കാരവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ പാപമേ, ഒരാൾ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടക്കുകയാണെങ്കിൽ ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും ഒരു പാപം തീർക്കും, ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും ഒരു പദവി ഉയർത്തപ്പെടും. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ ചെന്നു, അവിടെ നമ്മൾ തഹിയത്ത് നമസ്കരിച്ച് അവിടെ ഇരുന്നു അല്ലെ, എന്നിട്ട് നിസ്കാരത്തിന്റെ വാങ്കനും ഇഖാമത്തിനുമിടയിൽ നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്തോളം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിസ്കരിക്കുന്നവർക്കായി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യും, അപ്പൊ അവർക്ക് ആ നിലക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും. നിസ്കാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തുടങ്ങുന്ന തന്നെ അല്ലാഹുവേ പാപം പൊറുക്കണേ, അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ കമാ ബഅത്ത ബൈന അൽ മശ്രിഖി വൽ മഗ്രിബ്, ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടാണ് നിസ്കാരം തുടങ്ങുക. പാപം പൊറുക്കണേ അല്ലെ. ഓരോ സ്ഥലത്തും റുക്കുഉലും സുജൂദിലും സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ. ഇടയിലിത്തത്തിൽ റബ്ബി ഗ്ഫിർലി അല്ലെ, എനിക്ക് പുറത്തു തരണേ. മാപ്പ് ചോദിക്കുന്ന എത്ര സന്ദർഭങ്ങൾ നിസ്കാരത്തിൽ നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറ വല യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് ദുൽമുകൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫഗ്ഫിർലി, പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരം ഉടനീളം പാപം. നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ഇനി പറയാമെന്ന് അസ്തഗ്ഫിറുള്ളാണ്, അല്ലാഹുവേ പാപം പൊറുക്കണേ. നിസ്കാരം മുഖേന ഏതെല്ലാം വഴികളുടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. നിസ്സാരമായ ഇബാദത്തല്ല, നമ്മുടെ ജീവിതത്തിന് വ്യക്തിത്വമുണ്ടാക്കുന്നതും നമ്മുടെ സ്വർഗത്തെ ഉറപ്പുവരുത്തുന്നതുമായ ഉന്നതമായ ഇബാദത്താണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹീഹുൽ ബുഖാരിയിൽ കിതാബു സ്വലാത്തിൽ നമുക്ക് കാണാം, അറൈതും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ മാ തഖൂലു ദാലിക് യബ്ഖാ മിൻ ദറനിഹി. നിങ്ങളുടെ വീടിന്റെ വാതിൽക്കലൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, 5 നേരം നിങ്ങൾ ആ പുഴയിൽ കുളിക്കുന്നുവെങ്കിൽ അഴുക്കിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ വല്ലതും അവശേഷിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എത്ര നല്ല ഉദാഹരണമാണ്. നിങ്ങളുടെ വീടിന്റെ വാതിലിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴ, അതിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നു, വല്ല അഴുക്കും ബാക്കിയുണ്ടെന്നാ ചോദ്യം.
ഖാലു, സ്വഹാബികൾ പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ,
അഴുക്കിൽ നിന്ന് ഒട്ടും ബാക്കിയുണ്ടാകില്ല.
ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസി,
ഇതാണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ഉദാഹരണം, ഉപമ.
യംഹുല്ലാഹു ബിഹൽ ഖതായ,
അല്ലാഹു ആ നമസ്കാരങ്ങൾ മുഖേന പാപങ്ങളെ മായ്ക്കും, പാപങ്ങൾ അല്ലാഹു മായ്ച്ചു തരും. യംഹുല്ലാഹു ബിഹൽ ഖതായ, നിസ്കാരങ്ങൾ മുഖേന അല്ലാഹു പാപങ്ങൾ മായ്ച്ചു. നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതല്ലേ? മായ്ക്കപ്പെടാൻ തക്കവണ്ണമുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഉണ്ടെങ്കിൽ നിസ്കാരമല്ലാതെ നമ്മുടെ പാപങ്ങൾ മായ്ക്കാൻ അതിനേക്കാൾ മികച്ച മറ്റെന്താ ഉള്ളത്? പാപങ്ങൾ മായ്ക്കാൻ ഒരുപാട് ഉപാധികൾ അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. നിസ്കാരമാണ് അത്. മുക്കഫിറാത്ത് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ടതാണ് നിസ്കാരം അല്ലേ? ഇപ്പൊ റമദാൻ, അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ മായ്ക്കും. ഉംറ, അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾ മായ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ മായ്ക്കുന്ന പല സംഗതികളെക്കുറിച്ചും ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ സലവാത്തുൽ ഖംസ്, മുക്കഫിറാത്തുൽ ലിമാ ബൈനഹു, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അവക്കിടയിലുള്ള പാപങ്ങളെ മായ്ച്ചു കളയുന്ന ഇബാദത്തുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ശരിക്കും ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ്, ഉത്തരവാദിത്തത്തിലാണ്. അള്ളാഹിന്റെ ഉത്തരവാദിത്തത്തിലാണെന്ന് പ്രത്യേകം എടുത്തു പറയാം, എല്ലാവരും അള്ളാഹുടെ ഉത്തരവാദിത്തം തന്നെ. പക്ഷെ സുബ്ഹ് നമസ്കാരത്തിന്റെ കാരണമായി ഒരാൾ തിന്മയിലേക്കും അധർമ്മത്തിലേക്കും തോന്നിവാസത്തിലേക്കും വഴിമാറിപ്പോകാതെ, അതേപോലെ ഷെയ്ത്താന്റെ പിടിയിലേക്ക് വഴിമാറിപ്പോകാതെ അള്ളാഹു അവന് പ്രത്യേകമായ സംരക്ഷണം നൽകുന്നു സുബ്ഹ് നമസ്കാരം. മറ്റൊരു റിപ്പോർട്ടിൽ മഅൽ ജമാഅത്തി എന്നുണ്ട്. ജമാഅത്തിന്റെ കൂടെ സുബ്ഹ് നമസ്കരിക്കുക എന്നുള്ളത് അള്ളാഹു അവൻ എന്ത് ചെയ്യുന്നു, സിമ്മത്ത്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുമാണ് അവനെ ദ്രോഹിക്കാൻ ഷെയ്ത്താന് സാധിക്കുന്നില്ല. സുബ്ഹ് ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള അതിന് കാരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ഒരു സുബ്ഹ് നഷ്ടപ്പെടുമ്പോൾ എത്ര ബേജാറ് വേണം, ആ ഒരു സംരക്ഷണം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ഒരാൾ സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്. ഫലാ യത്ലുബന്നകും അല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ ഫഇന്നഹു മൻ യത്ലുബുഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ യുദ്രികുഹു സുമ്മ യകുബ്ബുഹു അലാ വജീഹി ഫീ നാരി ജഹന്നം. ഈ സംരക്ഷണം വേണ്ടാതെ മറ്റു വല്ല കാര്യവും ആരെങ്കിലും ആവശ്യപ്പെട്ടു പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പിടികൂടുകയും നരകത്തിൽ കൊണ്ടുപോയി കമിഴ്ത്തുകയും, ഈ നരകാഗ്നിയിൽ അള്ളാഹുവിന്റെ ഈ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ നരകാഗ്നിയിലാണ് അവൻ കമിഴ്ത്തപ്പെടുക എന്ന് വിശദീകരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിസ്കരിക്കുമ്പോൾ അത് ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യവും നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, മൻ സ്വല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബ ലഹു ബറാഅത്താൻ. ഏതെങ്കിലും ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചു 40 ദിവസങ്ങൾ, എല്ലാ നിസ്കാരവും 40 ദിവസം, ഓരോ 40 ദിവസം കഴിയുമ്പോഴും അള്ളാഹു നമുക്ക് വ്യക്തമായ ചില പദവികൾ നൽകുന്നുണ്ട്. 40 ദിവസം ജമാഅത്തിൽ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ആദ്യത്തെ തക്ബീർ മുതൽ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഇമാമിന്റെ കൂടെ 40 ദിവസം 5 വഖത്തുകളും നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുത്തിബലഹു ബറാഅത്താനി, അവന് 2 ബറാഅത്തുകൾ, 2 സംരക്ഷണ കവചങ്ങൾ അള്ളാഹു നിർണയിച്ചിരിക്കുന്നു എന്നാണ്. എന്തൊക്കെ, ഏതിൽ നിന്നുള്ള 2 കാര്യങ്ങൾ അവന് രേഖപ്പെടുത്തപ്പെട്ടു, 2 ബറാഅത്തുകൾ. എന്താണ് ബറാഅത്തു മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള ഒരു കവചം, ഒരു സംരക്ഷണം. വ ബറാഅത്തു മിനൻ നിഫാഖ്, 2 നിഫാഖിൽ നിന്നുള്ള ഒരു കവചം, ഒരു സംരക്ഷണം. ബറാഅത്തൻ ഒഴിവാകുക, നിഫാഖ് അവനിൽ നിന്ന് ഒഴിവാകും, നരകം അവനിൽ നിന്ന് ഒഴിവാകും എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണ കവചം അള്ളാഹു അവന് നൽകി. അപ്പൊ 40 ദിവസം 5 വഖത്തുകളും ഒന്നാമത്തെ തക്ബീർ മുതൽ ഇമാമിന്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കാൻ ഒരാൾക്ക് അവസരമുണ്ടായാൽ, മൻ സ്വല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബ ലഹു ബറാഅത്താൻ, 2 ബറാഅത്തുകൾ അവന് നിർണയിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്കിങ്ങനെ ഒന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം ആദ്യം മനസ്സിൽ വേണ്ട, എന്നല്ലേ പരിശ്രമം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 40 ജമാഅത്തിൽ ഒന്നാമത്തെ തക്ബീർ മുതൽ നഷ്ടപ്പെടാതെ നിൽക്കണമെന്നൊരു പരിശ്രമം ഉണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയും ഒരു മോഹവും നമ്മുടെ മനസ്സിൽ വേണ്ടേ? അതിനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ബറാഅത്തു മിനന്നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, ഒന്ന് മുനാഫിഖ് ആകാതെ കഴിച്ചുകൂട്ടാം, 2 നരകാവകാശിയാകാതെ കഴിച്ചുകൂട്ടാം. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിസ്കാരത്തിലാണ് എന്നാണ്. ഇത് ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചതാണ്. അതേപ്രകാരം അദ്ദേഹം പറഞ്ഞു, ലൻ യലിദ അന്നാറ അഹദുൻ സല്ലാ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ, സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരാളെ ഒരാൾ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയില്ല, ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ലൻ യലിജന്നാറു അഹദുൻ, ഒരാളും നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കില്ല. ഏതൊരാൾ? ഒന്ന്, സൂര്യാസ്തമയത്തിന് അസർ കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, എന്ത് സൂര്യോദയത്തിന് മുമ്പ് സുബഹ് നിസ്കരിക്കുന്നു. അപ്പൊ സുബഹും അസറും നിസ്കാരങ്ങളിൽ പാഴായി പോകാനിടയുള്ള രണ്ട് നിസ്കാരങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നവർക്ക് അതിന്റെ പേരിൽ നരകമോചനം, നരകത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ ഇശാ നിസ്കാരത്തെക്കുറിച്ചും സുബഹ് നിസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു, മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, രണ്ട് ബർദുകൾ അത് നിസ്കരിച്ചാൽ, തണുപ്പ് എന്നാണ് ബർദ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നിസ്കാരത്തിൽ നിന്ന് പിന്തിപ്പോകാൻ സാധ്യതയുള്ള, വിട്ടുകളയാൻ സാധ്യതയുള്ള രണ്ട് നിസ്കാരങ്ങളാണ്. ഒന്ന് ഇശാ നിസ്കാരം, രണ്ട് അതുതന്നെ സുബഹ് നിസ്കാരം. അതാണ് ബർദൈൻ എന്നതിന് തഫ്സീർ നൽകപ്പെട്ടിരിക്കുന്നത്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പം ഇഷാവും സുബഹും നിസ്കരിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആഷറും സുബഹും നിസ്കരിക്കുന്നവൻ അവന് നരകം അവന് നിഷേധിച്ചു, അവന് തടഞ്ഞു എന്ന് ഈ രൂപത്തിലുള്ള വ്യത്യസ്തമായ തർഹീബും തർഹീബും, നമുക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന നിർദ്ദേശങ്ങളും അതേപോലെ ഭയപ്പെടുത്തുന്ന താക്കീതുകളും നിസ്കാരവുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം, ഒരാൾ വീട്ടിൽ നിന്ന് വുളു ചെയ്തു, സുമ്മ മശാ ഇലാ ബൈതിൻ ബുയൂതില്ല, എന്നിട്ട് പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയിലേക്ക് അവൻ നടന്നുപോയി, എന്തിന്, ലിയഖളിയ ഫരീളത്തം മിൻ ഫറായിലില്ലാ, അള്ളാഹുവിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർള് അത് നിർവഹിക്കാൻ വേണ്ടി, എങ്കിൽ കാനത്ത് ഖുതുവാതുഹു ഇഹ്ദാഹുമാ തഹത്തു ഖതിയ, പള്ളിയിലേക്ക് നടക്കുമ്പോൾ അവന്റെ കാൽപാദങ്ങളിൽ ഒരു കാൽപാദം എന്ത് ചെയ്യുന്നു, അത് അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. വൽ ഉഖ്രാ തർഫഉ ദറജ, രണ്ടാമത്തെ കാൽപാദം, രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ അത് പിന്നെ പദവി ഉയർത്തുകയും ചെയ്യുന്നു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ, ബിക്കുല്ലി ഖുത്വത്തിൻ ഹസന, പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ ഓരോ പാദപതനത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഹസനത്ത്, ഒരു നന്മ സവിശേഷമായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നത് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം, ലൗ യഅലമു നാസു മാ ഫിൽ അസ്മതി വസ്ബ്ഹി ലഅതൗഹുമാ വലൗ ഹബ്വൻ. ഇശാ നിസ്കാരത്തിനും സുബ്ഹ് നിസ്കാരത്തിനും അല്ലാഹു നിർണയിച്ച പ്രതിഫലം അറിയുമായിരുന്നുവെങ്കിൽ മുട്ടിൽ നിരങ്ങിയെങ്കിലും നിങ്ങൾ എത്തിച്ചേരുമായിരുന്നു. പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് ഇശാവും സുബഹും നിസ്കരിക്കുന്നതിന് പ്രതിഫലം അറിയിൽ നടക്കാൻ കഴിയാത്ത ഒരാൾ എഴഞ്ഞിട്ടേ പള്ളിയിൽ വരാൻ പറ്റുള്ളൂ എങ്കിൽ പോലും, ഇതൊരു മുള്ളുകുത്തി, നമ്മൾ പള്ളിയിനടുത്തേക്ക് വരില്ല, എഴഞ്ഞിട്ടേ നടക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ പോലും അവൻ പള്ളിയിൽ വരുമായിരുന്നു. അതൗഹുമാ, ആ രണ്ട് നമസ്കാരങ്ങൾക്കും അവർ എത്തിപ്പെടുമായിരുന്നു. വലൗഹബുവൻ, നിരങ്ങിക്കൊണ്ടാണെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു റിപ്പോർട്ട് കാണാം, മൻ സല്ലല ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫല്ലൈൽ, ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ സല്ല ലൈല കുല്ല, ഒരാൾ പിന്നെ അടുത്ത സുബ്ഹ് കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ രാത്രി ഇശാ ജമാഅത്തിനും നമ്മൾ പങ്കെടുത്തു, പിറ്റേന്ന് സുബ്ഹ് ജമാഅത്തിനും പങ്കെടുത്താൽ ആ രാത്രി മുഴുവൻ നിന്നു നമസ്കരിച്ചവന്റെ പ്രതിഫലം ആ രണ്ട് ജമാഅത്തുകളിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം അവർക്ക് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നിസ്കാരങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. വാജിബായ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത്, സുന്നത്തിൽ തന്നെ പ്രത്യേകമായ പദവികളുള്ളത്, അതേപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഇളവുകൾ, ഇതൊക്കെ നമ്മൾ നന്നായി പഠിക്കുകയും ശ്രദ്ധയോടും ഗൌരവത്തോടും കൂടി ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ബോധവൽക്കരണത്തിലൂടെ കൊണ്ടുവരികയും നടപ്പാക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസൈക്കും സാനിയം വഇയായ ബിതഖ്വല്ലാഹ്, അല്ലാഹുവേ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിതം നയിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ള പറഞ്ഞു, ലൗ യുഅതി അന്നാസ ബിദഅവാഹും ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും,
ജനങ്ങൾക്ക് അവരുടെ വാദത്തെ നാം വകവെച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ, ഓരോരുത്തരും ഒരു കാര്യം വാദിച്ചാൽ അതങ്ങനെ തന്നെ അവർക്ക് നാം നൽകുകയാണെങ്കിൽ, ഈ ലോകത്തുള്ള അന്യരുടെ സമ്പാദ്യവും രക്തവും അവർ സ്വന്തമാക്കിയേനെ. ഒരാൾ വാദിച്ചു എന്റേതാണെന്ന് വാദിച്ചിട്ട് അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ, എന്റേതാണെന്ന് പറഞ്ഞ് അത് അവർക്ക് നൽകാനിരുന്നാൽ മറ്റുള്ളവരുടെ സമ്പാദ്യങ്ങൾ അവർ സ്വന്തമാക്കും, അവരുടെ രക്തം അവർ സ്വന്തമാക്കും, അവർ കൊന്നുകളയും, അവർ വേണമെങ്കിൽ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. ലാഖിന്നൽ ബയ്യനതാലൽ മുദ്ദാഹി, പക്ഷേ വാദിക്കുന്നവന് തെളിവ് നൽകേണ്ട ബാധ്യതയുണ്ട്. ഒരാൾക്ക് അത് എന്റെ സ്വത്താണെന്ന് പറയണമെങ്കിൽ അത് അവന്റെ സ്വത്താണെന്ന് അവൻ തെളിയിക്കണം. ഒരാൾക്ക് എനിക്ക് അയാളോട് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട്, അയാൾ തെറ്റ് ചെയ്തവനാണ്, അയാളെ ഞാൻ കൊല്ലേണ്ടതുണ്ട് അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ അയാൾ കുറ്റവാളിയാണ്, പാപിയാണ് എന്നതിന് വ്യക്തമായ തെളിവ് നൽകേണ്ട ബാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്, തെളിവിനൊരു പ്രാധാന്യവും കൊടുക്കാതെ വാദിക്കുന്നവർക്കൊക്കെ ഒരാൾ ശബ്ദമുണ്ടാക്കി വാദിച്ചു എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ അന്യന്റെ സ്വത്തൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയേനെ, ഇഷ്ടമുള്ളവരൊക്കെ അത് നശിപ്പിച്ചേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇസ്ലാമിന്റെ ഒരു പൊതുവായ തത്വമാണ്. ലാഖിന്നൽ ബയ്യനത അലൽ മുദ്ദായി, വാദിക്കുന്നവനാണ് തെളിവ് നൽകേണ്ടത്. വല്യമീനു അലാമൻ അൻകർ, നിഷേധിക്കുന്നവൻ സത്യം ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാം തന്നെ ആണയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതല്ല, നീ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലോ തെളിവ് കൊടുക്കണം. ഇത് നിന്റെ സ്വത്തല്ല എന്ന് വാദം കൊണ്ട് പറഞ്ഞാൽ മതി, സ്വത്താണ് എന്നാണെങ്കിലോ തെളിവ് വേണം. എന്റെ സ്വത്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെളിവ് വേണം. നിന്റെ സ്വത്തല്ല എന്ന് മറ്റവന് പറയാൻ അവകാശമുണ്ട്, പക്ഷെ എനിക്ക് എന്റെ സ്വത്താണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. ബയ്യനത്ത്, ഇത് ഞാൻ എന്തിനു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഈ ഹദീസിനെ, സ്വഹീഹായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ മറ്റൊരു ഹദീസിന്റെ ഷർഹിൽ സ്വഹീഹ് മുസ്ലിമിൽ ഇപ്രകാരം പറഞ്ഞത് കാണാം. ഈ ഹദീസ് എടുത്തുദ്ധരിച്ച് അദ്ദേഹം പറയാണ്, വഹാദൽ ഹദീസു ഖായിദത്തുൻ കബീറത്തുൻ മിൻ ഖവായിദ് അഹ്കാമി ശറഅ്, ശരീഅത്തിന്റെ ഹുക്കുമുകൾ പറയുന്ന ഹുക്കുമുകൾ, അതിന്റെ നിയമങ്ങൾ വിവരിക്കുന്നിടത്ത് വളരെ വലിയ ഒരു തത്വമാണിത്. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ ഒരു ശരീഅത്ത്, ഒരു നിയമം ഉണ്ടാകുന്നത്. ഫഫീഹി അന്നഹു ലാ യുഖ്ബലു ഖൗലു ഇൻസാനിൻ ഫീമാ യദ്ദഈഹി ബിമുജറദി ദഅ്വാ, ഒരു മനുഷ്യൻ വന്ന് ഒരു വാദം ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം ഒരിക്കലും ആ വാദം പരിഗണിക്കപ്പെടുകയില്ല. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാ, ദീനിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, അയാളുടെ വായ കൊണ്ട് അത് പറഞ്ഞു എന്നതുകൊണ്ട് അത് ദീനുള്ള കാര്യമാവുകയില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ബൽ യഹ്താജു ഇലാ ബയ്യന, തെളിവ് ആവശ്യമുണ്ട്. ഒരാൾ ഒരു കാര്യം കൊണ്ടുവന്ന്, ഒരു ഇബാദത്ത് കൊണ്ടുവന്ന്, ഒരു ഈദ് കൊണ്ടുവന്ന് ഇത് ഇസ്ലാമിനുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിന് തെളിവ് കൊണ്ടുവരേണ്ട ബാധ്യത അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഔ തസ്ദീഖുൽ മുദ്ദഈ അലൈഹി, അല്ലെങ്കിൽ അതിനെ സത്യപ്പെടുത്തേണ്ട ബാധ്യത വാദിക്കുന്നയാൾക്കുണ്ട്. ഫൈൻ തലബ യമീൻ അൽ മുദ്ദഈ അലൈഹി ഫലഹു ദാലിക്, എന്നാൽ ഈ വാദിക്കുന്നവന്റെ സത്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയുന്നവന് സത്യം ചെയ്താൽ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരാളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടോ ഇല്ലേ? ഇല്ല. വേറെ ആൾ വന്നാൽ അല്ല ഉണ്ട്, ഉണ്ടെങ്കിൽ തെളിവ് അവിടെ ഇല്ല എന്ന് പറഞ്ഞ തെളിവ്.